2023 December 12 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പൊതുഗതാഗതത്തിന് ചില പുതിയ റൂട്ടുകൾ. ഡോക്ടർ ബി അശോക്, ഡോക്ടർ ഡി ധനുരാജ് എഴുതുന്നു. പൊതുഗതാഗതം പോയ പോക്ക് എന്ന തലക്കെട്ടിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ അവസാന ഭാഗം. കേരളത്തിലെ പൊതുഗതാഗത വ്യവസായം ഇന്ത്യയിൽ തന്നെ സമാനതകളില്ലാത്ത വിധം സ്വകാര്യ മേഖലയെ കൂടി പങ്കാളി ആക്കിക്കൊണ്ടുള്ളതായിരുന്നു. ഈ രീതിയിലുള്ള പൊതുഗതാഗത സംവിധാനം കേരളത്തിന്റെ വികസന മാതൃകയിൽ വഹിച്ച പങ്ക് തള്ളിക്കളയാനാവുകയുമില്ല. വൈദ്യുതീകൃത ബസ്സുകളും LNG എഥനോൾ ഹൈബ്രിഡ് ബസ്സുകളും കൂടുതലായി നിരത്തിലിറക്കി ഓടിക്കാൻ സ്വകാര്യ സംരംഭകരെ സർക്കാർ പ്രേരിപ്പിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് വലിയ ചെലവിൽ ഫാക്ടറികളും ഡാറ്റ സെന്ററുകളും മറ്റ് സ്ഥാപിക്കുന്നതിന് മാത്രമല്ല വ്യവസായം സംസ്ഥാനത്തിനാകെ ആവശ്യമായ ഒരു പൊതുസേവനം, മലിനീകരണ തോത് താരതമ്യേന കുറഞ്ഞ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏർപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്ന ഇക്കാലത്ത് സ്വകാര്യ വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കുന്നതിന് കാര്യക്ഷമമായ ഒരു പൊതുഗതാഗത സംവിധാനം ഉണ്ടാകേണ്ടതാണ് ആവശ്യം. അതിന് സംഘടിതമായ ഒരു നയമാറ്റം പരിഗണിക്കുകയാണ് ആദ്യം വേണ്ടത്. കൂടുതൽ സ്വകാര്യം. സ്വകാര്യ സംരംഭകർക്ക് ന്യായമായ വാണിജ്യ നേട്ടമുള്ള അവസരങ്ങൾ ഒരുക്കി മൊബൈൽ ആപ്പുകൾ വഴി ബുക്കിംഗും മലിനീകരണവും കുറവുള്ള യാത്രാ സൌകര്യങ്ങളുള്ള ബസ്സുകളും സ്ലീപ്പർ ബസ്സുകളുമൊക്കെ പൊതുഗതാഗത മേഖലയിൽ സ്വകാര്യ സംരംഭകരെ കൊണ്ട് കൂടുതൽ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സ്വകാര്യ സർവീസുകൾ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നയ സംവിധാനം തന്നെ ആലോചിക്കാവുന്നതാണ്. പൊതു സ്വകാര്യ ബസ്സുകളുടെ ശരാശരി നിരത്ത് വേഗം സ്വകാര്യ വാഹനങ്ങളെക്കാൾ കൂടുതലാകുകയും ബസ് കോറിഡോറുകൾ ദേശീയ സംസ്ഥാന പാതയിലുടനീളവും നഗരങ്ങളിലും നൽകുകയും വേണം. ഇത്തരത്തിൽ സ്വകാര്യ മേഖല പൊതുവ്യവസായ സാങ്കേതിക സുരക്ഷാ മാനദണ്ഡങ്ങളോട് കരുത്താർജിച്ചു വേണം. അതോടൊപ്പം KSRTC സേവനങ്ങളിലേക്കും അധിക നിഷ്ക്രിയ ആസ്തി വിറ്റഴിക്കലിലേക്കും കടക്കേണ്ടതുണ്ട്. സേവനത്തിന് ആവശ്യമായ ഒഴികെയുള്ള അധിക നിഷ്ക്രിയ ആസ്തി ദീർഘകാല പാട്ടത്തിന് പൊതുപ്രസക്തിയുള്ള ആവശ്യങ്ങൾക്കായി ക്രിയവിക്രയം ചെയ്യണം. ഇത് സ്വകാര്യ പൊതുപങ്കാളിത്ത മാതൃകയിലാക്കാം. നിഷ്ക്രിയ ആസ്തികളുടെ മിച്ചമൂല്യം ഗതാഗതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കണം. ഇതിലൂടെ കടത്തിന്റെ തോത് കുറയ്ക്കാനും അധിക ജീവനക്കാർക്ക് ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം നൽകി ശിഷ്ടജീവിത സൗകര്യം ഉറപ്പാക്കിയുള്ള മാറ്റത്തിനും തയ്യാറാകണം. പെൻഷൻ ഫണ്ട് ബജറ്റ് റൂട്ട്. കൃത്യമായി ക്രമീകരിച്ച് സർക്കാർ പിന്തുണയ്ക്കുന്ന ഒരു പൊതു പെൻഷൻ ഫണ്ടിന്റെ പ്രയോജനം വിരമിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ലഭിക്കുക എന്നത് അനിശ്ചിതത്വമായ പെൻഷനേക്കാളും ശമ്പളത്തെക്കാളും എത്രയോ മികച്ചതാണ്. ഇപ്രകാരം റണ്ണിംഗ് സ്റ്റാഫിലും ഓഫീസ് ജീവനക്കാരിലും അധികമുള്ളത് നിയന്ത്രണ വിധേയമാക്കിയ ശേഷം കൂടുതൽ ലാഭം നൽകുന്ന ചെലവ് കുറഞ്ഞ ബിസിനസ്സുകളിലേക്ക് മാറാം. കോർപ്പറേഷനെ 2-3 മേഖല കമ്പനികളാക്കാം. സർക്കാരിന്റെ അഭിപ്രായത്തിൽ സബ്സിഡി നിർബന്ധമായും നൽകേണ്ട റൂട്ടുകൾക്കും യാത്രികർക്കും വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളോട് ചേർന്ന് ബജറ്റ് നിരക്കിലുള്ള സേവനം നൽകാം. സബ്സിഡി സേവനം നൽകലും ബിസിനസ്സും കൂട്ടിക്കെട്ടിയുള്ള സമീപനം ധനകാര്യ സ്ഥിരത ഇല്ലാതാക്കുകയേ ഉള്ളൂ. കൂടുതൽ റൂട്ടുകൾ പൊതു ആഭിമുഖ്യത്തിൽ ആവാം. ഇവയിൽ തൃപ്തികരമായ സേവനം നൽകാതിരിക്കുകയും ഇതിനൊപ്പം മൂലധന സേവനങ്ങൾ ഘടകങ്ങൾ പോരാതെ വരികയും ചെയ്താൽ എന്താകും സ്ഥിതി? ഇങ്ങനെ പൊതുസേവനം മുരടിക്കുന്ന ഇടങ്ങൾ തുടർച്ചയായി സ്വകാര്യ വാഹന നിർമ്മാണ മേഖല നേടുകയും ഇവയ്ക്കായി വലിയ തോതിൽ റോഡ് വിസ്തൃതിയും നീളവും വർദ്ധിപ്പിക്കേണ്ടി വരികയും കൈകാര്യം ചെയ്യുന്നതിലും അധികം സ്വകാര്യ വാഹനങ്ങൾ നിരത്തുകളിൽ പെരുകുകയും ചെയ്യുമ്പോഴോ ചർച്ചയല്ല ഇനി വേണ്ടത് മാറ്റം. ഈ പെരുക്കം മറികടക്കാൻ സിവിൽ ലൈൻ പോലുള്ള സാങ്കേതികമായി മെച്ചപ്പെട്ടവയെങ്കിലും വലിയ മുതൽമുടക്കും പരിസ്ഥിതി ക്ലിയറൻസുകളും വേണ്ടുന്ന നിക്ഷേപ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും. ഹാലിയുടെ വാൽനക്ഷത്രം പോലെ വന്നു മടങ്ങുമ്പോൾ പൊതു ഇടമാകെ ചർച്ച ചെയ്യുന്ന KSRTCയിലെ ശമ്പള പെൻഷന്റെ താൽക്കാലിക മുടക്കം മാത്രമല്ല ഈ രംഗത്തെ പ്രശ്നം. 10,000 ബസിന്റെ സംസ്ഥാനത്ത് ഗതാഗതത്തിന് ദിനം പ്രതി നിരത്തിൽ 100,000 പാസഞ്ചർ കാർ വേണമെന്നത് മറക്കരുത്. ഇവയുടെ മലിനീകരണ തോത് എത്ര വലുതാകും, അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എത്ര കൂടുതലായിരിക്കും. ആത്യന്തികമായി സിൽവർ ലൈനിന് പോലും പരിഹരിക്കാനാവാത്ത ഗുരുതരമായ ഒരു പ്രതിസന്ധി സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖല ഉണ്ട്. ഇതിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് സംസ്ഥാനത്തിന്റെ ദുർബലമായ പരിസ്ഥിതിക്ക് കൂടുതൽ ഇണങ്ങും വിധം ഗതാഗത വ്യവസായം മെച്ചപ്പെടുത്താനുള്ള ഒരു സമീപനം ഉരുത്തിരിയേണ്ടതുണ്ട്. ഇത് സാമ്പത്തികമായും സാങ്കേതികമായും എങ്ങനെ സുസ്ഥിരമാക്കാം എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് പകരം കോർപ്പറേഷൻ ജീവനക്കാരുടെ താൽക്കാലിക ക്ഷേമം മാത്രം തുടർച്ചയായി ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. താൽക്കാലിക ധനലഭ്യത മാത്രമല്ല ഗതാഗത രംഗത്തെ പ്രശ്നം. നയസമീപനത്തിലും നടപടികളിലും കാലികമായ മാറ്റങ്ങളില്ലാത്ത സുസ്ഥിര വികസനം പൊതുഗതാഗത രംഗത്ത് അസാധ്യമാണ്.